നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ സഞ്ജീവ്. സമകാലിക കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പോലീസ് ജീവിതം എന്ന സർവീസ് സ്റ്റോറിയുടെ വിശേഷങ്ങളുമായി ഡോക്ടർ ടി പി സെൻകുമാർ IPS ആണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയുടെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. സ്വാഗതം സാർ.
താങ്ക് യു.
ആ പുസ്തകത്തിലിപ്പം മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ISRO കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് ഞാൻ പോകുന്നില്ല, മറിച്ച് അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു വലിയ വിഷയം സാർ അതിൽ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന്, വിദുര കേസ് കോടതിയിൽ വിചാരണയ്ക്കായി എത്തുന്നതിന് മുമ്പ് ജുഡീഷ്യറിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പ്രതിപട്ടികയിൽ ഒരാളുടെ പേരൊഴിവാക്കാനായി സമ്മർദ്ദം ചെലുത്തിയതിനെക്കുറിച്ച് അതിനകത്തൊരു ഒരനുഭവമുണ്ട്. നമ്മുടെ ജുഡീഷ്യറി പോലും, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും മലീമസമാക്കപ്പെട്ടു കഴിഞ്ഞുവെന്നാണോ നമ്മൾ, ഞങ്ങൾ വായനക്കാർ മനസ്സിലാക്കേണ്ടത്?
എന്നോട് നേരിട്ട് ആവശ്യപ്പെടുകയല്ല, അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ MK ദാമോദരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതിലെ ഈ കേസിലെ ഒരു പ്രതി, ഞാൻ ആ പ്രതിയുടെ പേര് അതിൽ എഴുതിയിട്ടില്ല, ആ പ്രതിയെ ഒഴിവാക്കി കൊടുക്കണം. അത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 5 ജഡ്ജിമാർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ഉടനെ പറഞ്ഞത്, ഈ ജഡ്ജിമാർ എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ഒരു തലം എന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ജഡ്ജി അത് ആവശ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി മാത്രമല്ല, അങ്ങനെ ആവശ്യപ്പെട്ടാൽ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 41 പ്രതികളുടെ കാര്യം എന്താണ്? അവർക്കും ഈ നീതി ലഭിക്കേണ്ട, ഈ കാര്യം അവർക്കും ലഭിക്കണ്ടേ? ഒരു പ്രതിക്ക് മാത്രമായിട്ട്? മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇതിലെ ഒരു പ്രതിയെയും എനിക്ക് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ നമ്മൾ ഒരു പ്രതിയാക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തി ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ പ്രതിയാക്കുകയുള്ളൂ, അറസ്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ അതിനൊന്നും പറ്റില്ല, അത് ആ പ്രതി ഒഴിവാക്കണം എന്നൊരു വാദമാണ് അദ്ദേഹം എന്നോട് ഉന്നയിച്ചത്. ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന വളരെ നല്ല ബന്ധം അതോടുകൂടി ഇല്ലാതാകുകയായിരുന്നു. ഞാൻ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏതാനും നാൾ മുമ്പ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ വീട്ടിൽ നടന്ന ഒരു ഈദുൽ ഫിത്തറിൻ്റെ സൽക്കാരത്തോട് അനുബന്ധിച്ച് അന്നാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു, സാധാരണ ഓഫീസർമാർ ഇക്കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സെൻകുമാർ മാത്രമാണ് അത് ചെയ്യാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വിധത്തിലേ പ്രവർത്തിക്കാൻ പറ്റൂ, കാരണം ഞാൻ എല്ലാവരോടും നീതി പ്രവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കി അതിന് ഏതെങ്കിലും സ്വാധീനം ഉപകരിക്കും എന്ന് അങ്ങ് പറഞ്ഞതുപോലെ എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഒരു ജഡ്ജിയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറലായിരുന്നു അദ്ദേഹം.
ദീർഘകാലം താങ്കൾ ജയിൽ മേധാവിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. താങ്കൾ ജയിൽ മേധാവി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ജയിലിൽ നിന്നുള്ള ചപ്പാത്തികളും കറികളും ഒക്കെ പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ താങ്കൾ നിരീക്ഷിക്കുന്നത്, ജയിലിൽ ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തിയും കറികൾ കൊണ്ടൊന്നും തടവുകാർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്നൊരു നിരീക്ഷണം താങ്കൾ നടത്തുന്നുണ്ട്. അതിൽ അത്രമാത്രം ശരിയുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ രണ്ട് പ്രധാന ജയിലുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ, രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ അലിഖിത നിയന്ത്രണത്തിലാണെന്നും താങ്കൾ പറയുന്നുണ്ട്. അതിൽ അത്രമാത്രം കഴമ്പുണ്ട്?
ഈ ചപ്പാത്തിയും കറി ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നല്ല, അത് കുറേ പേർക്ക് വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കാം. പക്ഷേ ചപ്പാത്തിയും കറിയും മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ തൊഴിലുകാർക്ക് സ്വയം തൊഴിൽ പര്യാപ്തത നേടാനാകുന്നില്ല, അതാണ് കാരണം. ചപ്പാത്തി മുഴുവൻ അതിലെ വെള്ളത്തിൽ മാവ് കുഴച്ചിട്ട് കൊടുത്താൽ ചപ്പാത്തിയായിട്ട് പുറത്ത് വന്ന് അത് ഹോട്ട് പ്ലേറ്റിലിട്ട് മാറ്റുക മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾ ചെയ്യുന്നത്. അതുപോലെ സ്ഥിരമായിട്ട് 2-3 കറിയാണ് കറി ഉണ്ടാക്കുന്നത്. ഞാനതിന് ചെയ്തത് അവർക്ക് ഷെഫിൻ്റെ പ്രാക്ടീസ് കൊടുക്കാനായിട്ട് വളരെ നല്ല ഹോട്ടലുകളിൽ ഷെഫിനെ കൊണ്ടുവന്ന്, അങ്ങനെ താല്പര്യമുള്ളവർക്ക്, അതായത് അവർ പുറത്തിറങ്ങിയാൽ ഒരു ഹോട്ടലിൽ ഷെഫിൻ്റെ ജോലി കിട്ടണം. അപ്പോൾ ചപ്പാത്തി മറിച്ചിടാനും അതല്ലെങ്കിൽ 1-2 കറി ഉണ്ടാക്കാനും മാത്രം അവർക്ക് എങ്ങനെയാണ് ഒരു സ്വയം ഒരു ജയിലിൽ നിന്നിറങ്ങുന്ന ആൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതുപോലെ നിരവധി പദ്ധതികൾ, ഇപ്പോൾ ഷർട്ടുകൾ, അതുപോലെ ഡ്രസ്സുകൾ ഉണ്ടാക്കൽ, അതിനുള്ള നൂല് കൊണ്ടുവന്ന് വസ്ത്രം ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കൽ, അതുപോലെയുള്ള കുറേയധികം ഡ്രൈവിങ്, ഇങ്ങനെ കുറേയധികം പ്രായോഗികമായിട്ട് ജോലി കിട്ടുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം ആൾക്കാരെ അയക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ചപ്പാത്തിയും കറിയും മാത്രം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്ന ഒരാളെ അന്വേഷിച്ച് ഒരാളും ജോലിക്ക് എടുക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്നില്ല. ഞാൻ 1.5 വർഷം ജയിലിൽ മേധാവിയായിരുന്നു, 1.5 വർഷത്തിലധികം. പിന്നെ എനിക്ക് മുമ്പ് ജയിൽ മേധാവി ആയിരുന്ന കുറച്ചുകൂടി മുമ്പ് മേധാവി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് മുന്നേ ശ്രീ സോമരാജൻ സാറ് മേധാവി ആയിരിക്കുമ്പോഴാണ് 154 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊടുത്തത്. ആ പ്രോജക്റ്റ് പൈസ അനുവദിച്ചു വന്നപ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ ജയിലുകൾ പലതും, ഇപ്പോൾ തൃശ്ശൂർ സെൻട്രൽ പ്രിസണിലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ജയിലറകൾ എന്ന് പറഞ്ഞാൽ അത് ഹോട്ട് പ്ലേറ്റ്സ് പോലെയാണ്. നമ്മൾക്കതിൻ്റെ പുറത്ത് പോലും നിൽക്കാനായിട്ട് വേനൽക്കാലത്ത് അധിക സമയം കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ 3-4 പേര് എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്ക് ഇപ്പോഴും. അപ്പോൾ അതെല്ലാം പൊളിച്ച് കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് പകരം അതുപോലെ പല സബ് ജയിലുകളും വളരെ ചെറുതും യാതൊരു സൗകര്യമില്ലാത്തതാണ്. അതിന് പകരം ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ. ഹൈ സെക്യൂരിറ്റി എത്ര ബിസിനസ് കേരളത്തിലുണ്ടാകും? ഓകെ 10-15 ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് അതിനുവേണ്ടി 40-50 കോടി രൂപ ചിലവായി. 33 കോടി രൂപ ചിലവാക്കിയിട്ട് ഇത് സോളാർ പാനൽ വെച്ചു. അപ്പം ഞാൻ അവരോട് പറയേണ്ട വന്നു, സോളാറും സോളാർ കേസും ജയിലും കാരണം ഇനി സോളാർ പാനൽ ആരും കേരളത്തിൽ വാങ്ങിക്കാത്ത സ്ഥിതി ഉണ്ടാകരുത്. കാരണം സോളാർ പാനൽ വെച്ചതിന് ശേഷം ജയിലിലെ ഇലക്ട്രിസിറ്റി ബിൽ 3.5x വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിൽ ചെയ്ത വിഡ്ഢിത്തങ്ങൾ കാരണം അത് കറക്റ്റ് ചെയ്തു. അത് കറക്റ്റ് ചെയ്ത് അത് 3-1 കുറയ്ക്കാൻ സാധിച്ചു. അത് ഈ ഇത് കുറച്ച് സാങ്കേതികത്വം അറിയണം. ഹോട്ട് പ്ലേറ്റ്സിലേക്കൊന്നും നമ്മൾ സോളാർ ബാറ്ററിയിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ളതൊക്കെ. എനിക്ക് സ്വന്തമായിട്ട് സോളാർ ഉണ്ടായിരുന്നതുകൊണ്ട്, 2012 മുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അതിലെന്താ പറ്റുന്നതെന്ന്. അതുപോലെ ആകസ്മികമായിട്ടാണ് ഞാൻ കണ്ണൂർ ജയിലിൽ പോകേണ്ട വന്നത്. ആ കണ്ണൂർ ജയിലിൽ കണ്ടത് വളരെ എന്താ പറയുന്ന ഒരു പാർട്ടിയുടെ ഭരണം തന്നെയായിരുന്നു. 10-ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പാർട്ടി ഓഫീസ് പോലെ പടങ്ങളും എല്ലാം വെച്ച് അവർക്ക് പ്രത്യേക കിച്ചൺ പോലും ഉണ്ടാകുന്ന വിധത്തിലായിരുന്നു. തീർച്ചയായിട്ടും അത് കോഴിക്കോട് ജില്ലാ ജയിലായിരുന്നു. തീർച്ചയായിട്ടും സത്യങ്ങളായിരുന്നു. അതിൻ്റെ എത്രയോ സാധനങ്ങളാണ് പിന്നീട് പിടിച്ചെടുത്തത്. ടി പി കേസിലെ പ്രതികൾക്ക് അന്നും വളരെയധികം സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ജയിലിൽ നിന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്തത്. അവരുടെ പുറത്തു പോയ വേഷങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തത് ജയിലിൽ നിന്ന്. അതുകൂടാതെ ഇപ്പോഴും അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നോക്കണം. ഇപ്പോഴും അതിലെ പ്രതികൾ മറ്റേതെങ്കിലും കേസിലെ പ്രതികളെ പോലെയാണോ? അവരാണ് ജയിലിൽ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള ചില പ്രതികൾ, ആ പ്രതികളായാൽ ജയിലിലെ ഭരണമേധാവികളാകുന്ന ഒരു വൈചിത്ര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റു പ്രതികൾക്ക് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രതികളെ വാസ്തവത്തിൽ സ്റ്റേറ്റ് മാറി ഇടാനായിട്ട്, ഇപ്പോൾ ശശികല എന്ന് പറയുന്ന അവരെ പ്രാർത്ഥിച്ചിരിക്കുന്നത് കർണാടക എല്ലാ ജയിലിലാണ്. അതുപോലെ ഇത്തരം പ്രതികളെ ഇപ്പോൾ ഈ ടി പി കേസിലെ എല്ലാം പ്രതികളെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ആക്കണം. അങ്ങനെയാണെങ്കിൽ നീതിപൂർവമായിട്ടുള്ള നീതി നടപ്പായെന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ പറ്റും. ഇത് ഇത്ര ക്രൂരമായിട്ട് പലരെയും കൊന്നതിന് ശേഷം അവർ എന്താണ് ഈ നമ്മുടെ എല്ലാ സാമൂഹിക ബോധത്തെയും നമ്മുടെ നീതിബോധത്തെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് ഡാൻസിൽ പാട്ടുകളിൽ പങ്കെടുക്കുക, അതുപോലെയുള്ള മറ്റ് പല കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അസുഖമാണെന്ന് പറയുക. ഇതെല്ലാം എന്താ പറയുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്തിലെ നീതി നിർവഹണത്തിന് ഒരിക്കലും ഉപകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം സത്യമാണ്. ഒരുപക്ഷെ ഫാക്ട് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന പോലെയാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിലെ വസ്തുതകൾ ഇത് ഒരു എന്താ കഥയെക്കാളും വളരെ എന്താണ് ഉള്ള കാര്യങ്ങളാണ്.
മറ്റൊന്ന്, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കണ്ണൂർ പൊതുസമൂഹം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാന അനുഭവം താങ്കൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ജില്ലാ പോലീസ് മേധാവിമാരും അതിന് മുകളിലേക്കുള്ളവരും അറിഞ്ഞ് ഒരു കൊലപാതകം അപകടമരണം പോലെ ആസൂത്രണം ചെയ്യുന്ന ഒരു അനുഭവം അതിനകത്ത് താങ്കൾ പറയുന്നുണ്ട്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണത്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൃത്യമായി തടയാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ച തന്നെയാണെന്ന് താങ്കൾ കരുതുന്നുണ്ട്?
ഇന്റലിജൻസിലായിരിക്കുമ്പോഴല്ല, അത് ഇന്റലിജൻസ് ആയിരിക്കുമ്പോഴാണ്.
അപ്പോൾ അത് താങ്കൾ മുമ്പോട്ട് വയ്ക്കുന്നത് അവിടുത്തെ പോലീസ് മേധാവിക്ക് വരെയും അറിയാമായിരുന്നു ഇത്രയും ഒരു കൊലപാതകം നടക്കുമെന്ന്. നമ്മൾ വായിച്ച് മനസ്സിലാക്കും.
ഞാനും സംശയിക്കുന്നത് അത് തന്നെയാണ്. കാരണം എന്നോട് ശ്രീ പോക്കർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് തോന്നുന്നു കാസർഗോഡ് തന്നെയുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് വിളിച്ചു പറയുന്നത് എൻ്റെ SSB DYSP കാസർഗോഡ്, അതായത് അവിടെ ഒരു മർഡർ നടന്നു. അപ്പോൾ DIG ഇൻ്റലിജൻസ് എന്ന നിലയിൽ ഞാൻ എൻ്റെ മേധാവിയെയും അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അറിയിക്കുന്നു. അപ്പോഴാണ് തിരിച്ച് എൻ്റെ മേധാവി എന്നോട് വളരെ ചൂടായിട്ട് സംസാരിക്കുന്നത്, അങ്ങനെ ഒരു മർഡറൊന്നും നടന്നിട്ടില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അവിടുത്തെ SPയെ വിളിച്ചു, ആദ്യം, കാരണം എൻ്റെ ഡി വി എസ് പി വിളിക്കുന്നതിന് പകരം അവിടുത്തെ എസ് പിക്ക് അറിയണമല്ലോ. അവിടെ ഉണ്ടായിരുന്ന എസ് പിയും പറഞ്ഞു അത് മർഡറല്ല, അവിടെ ഒരു ജീപ്പ് ആക്സിഡൻറ്റാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഡി വി എസ് പി വിളിച്ച് വഴക്ക് പറഞ്ഞു, കാരണം നിങ്ങൾ കാരണം ഞാൻ എല്ലാവരുടെയും വഴക്ക് കേൾക്കേണ്ടി വന്നു, എന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നതെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ഡെഡ് ബോഡി കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഇത്ര മുറിവുകൾ നമുക്ക് കാണാം. ഈ ജീപ്പ് ആക്സിഡൻ്റ്, ജീപ്പ് ബൈക്കിനെ ഇടിച്ചിടാൻ ശ്രമിച്ചു, പക്ഷേ ആ ജീപ്പ് ബൈക്കിൽ വന്ന ആൾ തലേ ദിവസം അയാൾ വന്നുള്ളൂ അവിടെ, അയാൾ പല കേസിലും പ്രതിയായിരുന്നു, ഓടി പാടത്തുകൂടി ഓടി ഇവർ പുറകെ ഓടിച്ചെന്ന് വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്.
വണ്ടി ഇടിച്ച് മരിച്ചില്ല. അപ്പോൾ വിവരം കിട്ടിയത് വണ്ടി ഇടിച്ച് മരിക്കുമെന്നാണ് വിവരം കൊടുത്തിരുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു ആൻറ്റിസിപ്പേഷൻ ഇവർക്കുണ്ടാകണം. അത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതെല്ലാം പരമസത്യങ്ങളാണ്, ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ല.
പെരുമ്പാവൂരിലെ പെൺകുട്ടിയുടെ കൊലപാതകം, ഒപ്പം പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം, ഈ ഇവയുടെ അന്വേഷണത്തിലെ സുതാര്യതയില്ല എന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് താങ്കളെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നിൽക്കുന്നതായി ഇടതുപക്ഷ സർക്കാർ അറിയിച്ചത്. ഈ പ്രത്യേകിച്ചും ഈ പെരുമ്പാവൂർ പെൺകുട്ടിയുടെ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ താങ്കൾ എത്രമാത്രം തൃപ്തനായിരുന്നു? അതിൻ്റെ അന്വേഷണം നീതിപൂർവ്വമായിരുന്നു എന്ന് താങ്കൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ?
ഇങ്ങനെ അപകടം ഒരു അപകടമാണ്, അതിൽ ഞാൻ പലരെയും സസ്പെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ പലർക്കെതിരെ ഞാൻ തന്നെ ഉടനെ, അതായിരുന്നു ഒരാക്ഷേപം. ജെ കേസിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് ഇപ്പോൾ കോടതി വിധി തന്നെ വന്നിട്ടുണ്ട്. ആ കോടതി വിധിയിൽ 90% തെളിവുകളും നമ്മൾ തന്നെ ആദ്യത്തെ ടീം ശേഖരിച്ചതാണ്. അതിൽ പ്രതിയായിരുന്ന ആൾ, ആ 4 ഫോൺ നമ്പറാണ് നമ്മൾ സംശയാസ്പദമായിട്ട് കണ്ടെത്തി. അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ, ആ നമ്പറിലുള്ള ഫോൺ ഒരു മാസത്തേക്ക് ഉപയോഗം ഉണ്ടായില്ല, അതിന് അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എവിടെയാണെന്ന്, ആ കക്ഷി എവിടെയാണെന്ന് അറിയാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ 28/4/16 മർഡർ നടത്തുന്നു, 29 ശേഷമാണ് പിന്നീട് ആ ഫോൺ, അടുത്ത മാസം 29 ശേഷമാണ് ആ ഫോൺ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് 27 വരെയുള്ള അന്വേഷണ സംഘത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നത്. പക്ഷെ അതേ ടീം തന്നെയാണ് തുടർന്നത്. അതിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു 14 ദിവസത്തിനകം ഇത്രയധികം DNA ശേഖരിക്കപ്പെടുന്നത്. നമ്മൾ ശാസ്ത്രീയമായിട്ട്, ഒരു പക്ഷേ ഒരു കേസിലും ഇല്ലാത്ത ശാസ്ത്രീയ അന്വേഷണമാണ് ആ കേസിൽ നടത്തിയത്. അപ്പോൾ അതിലൊക്കെ യാതൊരു അന്വേഷണത്തെപ്പറ്റി യാതൊന്നും അറിയാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കി. അതിലുമാണ് ഡോക്ടർ ജെ കെ തോമസും എനിക്കെതിരെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളും, കാരണം എനിക്ക് റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് ഒരാൾക്ക് കിട്ടിയ വിവരമുണ്ട്. അതിൽ തെളിവുകളെല്ലാം ഇന്നതാണ് ഇന്നതാണ്, അത് ഇന്ന സമയത്തെടുത്താണെന്ന് തന്നത്, അത് ഞാൻ എൻ്റെ സുപ്രീം കോടതിയിലെ കേസിൽ ഉപയോഗിച്ചേക്കാമോ എന്ന് സംശയിച്ചാണ് വളരെ തെറ്റായിട്ട് ജേക്കബ് തോമസിനെ കൊണ്ട് വിജിലൻസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് അന്വേഷണം നടത്തിയത്. അത് ആ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് ഡിസ്ട്രിക്ട് ജഡ്ജ് പറയുന്നുണ്ട് അത് സബ്ജൂഡീസ് ആയ ഒരു കാര്യമായിരുന്നുവെന്ന് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുട്ടിങ്ങൽ കേസ്, ഇതെല്ലാം വാസ്തവത്തിലുണ്ടായത് അത് ആ നളിനി നെറ്റോയുടെ വ്യാജരേഖകൾ എന്നുള്ളതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നെ മാറ്റാൻ 27/5/16 തന്നെ ഒരു ഉത്തരവ് ആൾമോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ 5-ാം മാസത്തിലാണ് ഉണ്ടാകുന്നത്. ആ ജിയോയുടെ കോപ്പി എൻ്റെയിലുണ്ട്, ഡ്രാഫ്റ്റ് ജിയോയുടെ കോപ്പി. അപ്പോൾ എന്നെ മാറ്റിയാൽ ഞാൻ കോടതിയിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ഇത്തരം വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത്. ഈ 2 വ്യാജരേഖകളും പിന്നീട് ഉണ്ടാക്കുന്നതാണ്. വാസ്തവത്തിൽ അതിലൊരു ശാസ്ത്രീയ അന്വേഷണം CBI പോലുള്ള ഏജൻസി നടത്തിയാൽ ഇതെല്ലാം പിന്നീട് വളരെ ശേഷം, ഞാൻ CIT കേസ് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയ വ്യാജരേഖകളാണെന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും അതിലുള്ള എല്ലാ വ്യാജരേഖകളുടെ കൃത്യമായ വിവരണം എൻ്റെ ബുക്കിലുണ്ട്, കൃത്യമായിട്ട്. അത് നോക്കുക, നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇതിൽ രേഖകളുടെ പിൻബലത്തിനാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഡയറി ഒന്നും എഴുതുന്ന സ്വഭാവക്കാരനായിരുന്നില്ല, പക്ഷേ ASP ട്രെയിനിങ് ആയിരിക്കുമ്പോൾ മുതൽ പല അന്വേഷണങ്ങളും നേരിടേണ്ടി വന്നതുകൊണ്ട് ഞാൻ രേഖകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എന്നോട് പല ആൾക്കാരും പിന്നീട് പറഞ്ഞതാണ്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് CPM മർഡർ കേസിലെ പ്രതികളായവരെ അത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തി അവരെ രക്ഷിച്ചതൊക്കെ എന്നോട്
അനുഭവങ്ങളൊക്കെ പറഞ്ഞു.
അത് പറയുന്നത് അന്ന് MLA ആയിരുന്ന ശ്രീ ഹംസ എൻ്റെ അടുത്ത് വന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ ഇങ്ങനെയൊരു കാര്യം ഞാൻ അവിടെ പോയി ചെയ്തിരുന്നല്ലോ എന്ന്. അപ്പോൾ അതുപോലെ ഇപ്പോഴും പലരും എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു ഡയറി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിന്ന, പക്ഷേ അതുപോലൊപ്പം എൻ്റെ കയ്യിൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ബുക്കുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇതെല്ലാം എന്താ പറയുന്നത്, ആബ്സല്യൂട്ട് ട്രൂത്ത്. ഇപ്പം എല്ലാ സത്യങ്ങളും എഴുതിയോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയതെല്ലാം സത്യങ്ങളാണ്.
അത് പറഞ്ഞു വരുമ്പോഴാണ് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന്, പിണറായി സർക്കാരിന്, പിണറായി വിജയന് താങ്കളോട് എന്തിനാണ് ഇത്രയും വൈരാഗ്യം? താങ്കൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലായിരുന്ന കാലത്ത് താങ്കളെ മാർക്സിസ്റ്റുകാരനെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് കോൺഗ്രസ്സുകാർ തന്നെ ഒരുപാട് ഉപദ്രവിച്ച കഥകൾ, അനുഭവങ്ങൾ താങ്കൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. CPM താങ്കളോട് എന്തിനാണ് ഇത്ര വിരോധം?
നിങ്ങൾ എപ്പോഴും അത്ഭുതപ്പെടും. P ജയരാജനെ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. ശ്രീ P ജയരാജൻ ഇപ്പം എനിക്കെതിരെയൊക്കെ പല പ്രസ്ഥാനങ്ങൾ നടത്തിയതാണ്. ഈ ശ്രീ P ജയരാജനെ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല, ഇന്ന് വരെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇപ്പം എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ഷുക്കൂർ കേസിൽ അദ്ദേഹമൊക്കെ ഫയൽ ചെയ്തൊരു അഫിഡവിറ്റ് എന്ന് പറഞ്ഞ് പത്രത്തിൽ വായിച്ചതാണ്. എനിക്ക് നോട്ടീസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എന്നെ അതിൽ റെസ്പോണ്ടൻ്റ് ആക്കിയിരുന്നില്ല, എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. സുപ്രീംകോടതി അത് തള്ളിക്കളയുകയും ചെയ്തു. ഇപ്പോൾ അത് തിരിച്ച് വീണ്ടും CBIക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അത് സത്യമാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമായിരിക്കാം. അതുപോലെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം എന്നെ അറിയുന്ന ആൾക്കാർക്കും എന്നോട് യാതൊരു വിരോധമില്ല, പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ കാരണവശാൽ ഇപ്പോൾ അവരുടെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയാവുന്ന കണ്ണൂർ ലോബി, അവർക്കാണ് അധികാരം. ആ അധികാരം ഉപയോഗിച്ച് ആ പ്രവർത്തനം നടത്തുന്നു. മറ്റുള്ളവർ പേടി മൂലം അത് ഒന്നും എതിർക്കാതിരിക്കുന്നു. എന്നോട് എത്രയോ മാർക്സിസ്റ്റ് നേതാക്കളും എന്നെ അറിയുന്നവരും, സാറേ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ശ്രീ പിണറായി വിജയന് എന്നോട് വിരോധം ഉണ്ടാവാനുള്ള കാരണം ഇനിയും അദ്ദേഹമാണ് പറയേണ്ടത്. എന്താ കാരണം എന്ന് ഇപ്പം 2-3 വർഷമായാലും ഈ ഗവൺമെന്റ് ഇരിക്കുന്നു.
അല്ല, താങ്കൾ സർവീസ് ഇരിക്കുന്ന സമയത്തൊന്നും താങ്കളുമായിട്ടും ഒരു മുഖം മുഴിച്ചൊരു സംസാരം പോലും ഉണ്ടായിട്ടില്ലെന്ന് സർദാർ പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും ആകെ കൂടി ഉണ്ടായിരിക്കുന്ന സംഭവം കൂത്തുപറമ്പിൽ ഒരു ജോയിന്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ മർദ്ദിച്ച കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ കേസും അന്വേഷിച്ചത്. പിന്നീട് IG മസൂനൻ സാർ എന്നോട് പറയുകയുണ്ടായി, സെൻകുമാറെ അദ്ദേഹത്തിന് ഇനിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കും. ഞാൻ പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല, ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാത്ത കേസാണ്, താഴെ SI അന്വേഷിക്കുന്ന കേസാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ TP മർഡർ കേസിൽ വാസ്തവത്തിൽ എനിക്ക് ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസർ എന്ന നിലയ്ക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാത് സമയം ആ അന്വേഷണ ടീമിൻ്റെ ഹെഡ്സിനെയും
ഗവൺമെന്റിനെയും.
അതുകൊണ്ട് ആദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ മർഡർ കേസിൽ ആക്ച്വലായിട്ട് ഇൻവോൾവ് ചെയ്ത എല്ലാവരും പിടികൂടാനായി. ഒരു പക്ഷേ അതിൽ കുറച്ചുകൂടി സമയമുണ്ടായിരുന്നെങ്കിൽ, സാവകാശം പ്രഷർ, ഈ പ്രഷർ സമ്മർദ്ദം ആ ടീമിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിന് തൊട്ടുമുകളിലുള്ള കോൺസ്പിറേറ്ററെ വരെ പിടിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി മറ്റൊരു കേസ്
TP കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ.
അല്ല, അവരുടെ പേരിൽ ഗവൺമെന്റിൽ നിന്നുള്ള സമ്മർദ്ദമല്ല പറയുന്നത്. ഒന്ന്, കോടതിയിൽ 90 ദിവസത്തിനകം കേസ് ചാർജ് ചെയ്യണം. പിന്നെ രണ്ടാമത് ആ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ റീത്ത് വരെ കൊണ്ടുവയ്ക്കുന്നു, ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെ ശരിയാക്കുന്നു പറയുന്നു. ഇപ്പൊ അതിലൊരു ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറാണ് ശ്രീ കുരുവിള, അദ്ദേഹത്തിന് എത്ര നാളായി ഇപ്പൊ അക്കാഡമി തന്നെ തളച്ചിട്ടിരിക്കുന്നു. അപ്പൊ എന്നോട് എടുത്ത സമീപനം നോക്കുക. ഇപ്പൊ ശ്രീ വിൻസെന്റ് പോള് ഭാഗ്യത്തിന് ആ ടീമിനെ ഹെഡ് ചെയ്ത ആള് ഈ ഗവൺമെന്റ് വരുന്നതിന് മുൻപ് റിട്ടയർ ചെയ്തു, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് പോവുകയും ചെയ്തു. അതല്ലെങ്കിൽ അദ്ദേഹത്തിനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ കുറ്റകൃത്യം കൃത്യമായിട്ട് വെളിവാക്കാൻ സഹായിച്ച ഒരാളോട് ചെയ്യുന്ന കാര്യം, പിന്നെ ഷുക്കൂർ കേസായാലും ഫസൽ കേസായാലും അതുപോലെ മനോജ് കേസായാലും ഇതൊക്കെ പലതിലും എനിക്ക് നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് ചിലതൊന്നും പോലീസിൽ പോലും അല്ലാതായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ കണ്ട സമയങ്ങളിൽ, ഇപ്പോൾ പയ്യോളി മനോജ് കേസ് അതുപോലുള്ള കേസുകളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഷുഹാബിൻ്റെ കേസായാലും കൃപേഷിൻ്റെ കേസായാലും ഞാൻ കാണുന്നത് അസഹിഷ്ണുത എന്ന് വെച്ചാൽ ഒരു വിഭാഗം ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് പോലെയല്ല നമ്മുടെ സമൂഹം. സത്യം പറയരുത്, നേതാക്കൾക്ക് ആവശ്യമുള്ളത് മാത്രം അനുസരിക്കുക, അതുമാത്രം കേൾക്കുക, അതുമാത്രം കാണുക, അതിനനുസരിച്ച് മാത്രം പറയുക. ഇങ്ങനെ കുറേ സമൂഹങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോർത്ത് കൊറിയയിലും ഒരുപക്ഷെ ഇപ്പോൾ ചൈനയെ പോലും ഉണ്ടാകില്ല, അങ്ങനെയുള്ള സമൂഹങ്ങളെപ്പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് ശുദ്ധവായു അല്ലെങ്കിൽ മറ്റൊരു വിവരം, മറ്റൊരു സംഭവം അറിയും എന്നും, അല്ലെങ്കിൽ അവർ സ്വാധീനിക്കാൻ പറ്റുന്നവർ വളർന്നു വരാതിരിക്കാൻ നടത്തുന്ന കൊലപാതകങ്ങളാണ്. ഇപ്പോൾ ഷുഹൈബൊന്നും ഒരു ക്രിമിനൽ എന്ന നിലയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല ഒരു ക്രൂര മരണത്തിന് വിധേയനാകുന്നത്. അതുപോലെ കൃപേഷായാലും ഈവൻ KT ജയകൃഷ്ണൻ മാഷായാലും ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് ശരിയായിട്ട് വസ്തുതകൾ അവതരിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതുവഴി മറ്റുള്ളവരെ സ്വാധീനിക്കാനും സാധിക്കും എന്ന് കാണുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണൂർ ജില്ലയിലും അല്ലെങ്കിൽ വടകര ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന പല കൊലപാതകങ്ങളും പലപ്പോഴും ഒരു ക്രിമിനലിനെ പിന്നീട് കൊല്ലുന്നതല്ല. അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ആ നിലയ്ക്ക് എന്തായിരുന്നു? അപ്പോൾ അത് ആശയപരമായിട്ട് നേരിടാൻ പറ്റാതെ വരുമ്പോൾ, അതിനൊരു എതിര് വരുന്നു എന്ന് കഴിയുമ്പോൾ ആ ആളെ ഇല്ലാതാക്കുക. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മാവോ സേതുങ് ഏകദേശം 7.5 കോടി ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത് അദ്ദേഹത്തിൻ്റെ ആ ഭരണം തുടങ്ങിയ സമയത്ത്. അതുപോലെ സ്റ്റാലിൻ ഏകദേശം 5.5 കോടി ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, ആരും ഇല്ലാതായാൽ, എതിർക്കാനില്ലാതായാൽ, അപ്പോൾ അങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഉട്ടോപ്പിയ, ആ രീതിയിലുള്ള ഉട്ടോപ്പിയ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നിയമപരമായിട്ട് നടപടിയെടുക്കുന്നവർ പറ്റില്ല, സത്യസന്ധമായി നടപടിയെടുക്കുന്നവർ പറ്റില്ല. ആ ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ എന്തെല്ലാം നിയമവിരുദ്ധ കാര്യങ്ങളാണ് പല സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരും നടപ്പാക്കിക്കുന്നത്. വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബൈ ദ ഗവൺമെൻറ്, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ജനാധിപത്യത്തിന് യാതൊരു സ്ഥാനമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് അവരത് എത്തിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ പല മീഡിയകളും ഇപ്പോൾ പലരും രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ട്. അവരൊന്നും സത്യങ്ങൾ പറയാൻ തയ്യാറല്ല. ഇപ്പോൾ എനിക്ക് വിതുര കേസിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകനാണ് എൻ്റെ അടുത്ത് വന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. രക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു. സത്യം തന്നെയായിരുന്നു. അതിനൊക്കെ സെൻകുമാർ സത്യം മാത്രമേ പറയൂ കേട്ടോ, ബാക്കിയെല്ലാത്തിലും അസത്യം എന്നൊരു വിവക്ഷ അവരുടെ ചില ഗ്രൂപ്പുകൾക്ക്. അപ്പോൾ അധികാരത്തിന് വേണ്ടി കാൽക്കീഴ കിടക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കുഞ്ചനമ്പ്യാർ പറഞ്ഞതുപോലെ ആണ്. എന്താണ് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അതാണ് മിക്കവാറും ഒരു നല്ല വിഭാഗം ഉദ്യോഗസ്ഥരുടെയും സ്വഭാവം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറായി നടക്കും.
അതെ അതെ. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. അതിനകത്ത് പറയുന്നുണ്ട്, അതായത് താങ്കൾ ഇന്റലിജൻസ് മേധാവി ആയിരിക്കുന്ന കാലത്ത് തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മാന്യനായ ഒരു മനുഷ്യനെ ചില സ്ത്രീ വിഷയം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ തടവിൽ വയ്ക്കുന്നതായി ഒരു വാർത്ത താങ്കൾക്ക് കിട്ടുകയും താങ്കൾ എ കെ ആൻ്റണിയെ വിളിച്ചു പറഞ്ഞ് ആ മാന്യനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം അതിപ്പോൾ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ രാഷ്ട്രീയ സദാചാരം അത്രയ്ക്കും മോശമാകുന്നൊരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത്?
അതുകൊണ്ടാണ്, അത് മാത്രമല്ല, ഞാൻ ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്, ഒരാളെ സഹകാരി എന്ന് വിളിക്കാനിടയായ സംഭവം
പറയുന്നുണ്ട്,
അത് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾക്ക് ഈ നോക്കൂ, കേരളത്തിലെ ഇത്തരം കേസുകൾ, ഇപ്പോൾ വിതുര കേസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനത്തെ ആദ്യമായിട്ട് എടുത്തൊരു കേസാണ്. അതായത് 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പീഡനത്തിന് പോയിട്ട് അവരൊരു വേശ്യയെന്ന നിലയിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ മൊഴി സ്വീകരിച്ചതിന് ശേഷം, ഈ നിയമങ്ങളൊക്കെ 2013 ഉണ്ടാകുന്നുള്ളൂ, 12 ഉണ്ടാകുന്നുള്ളൂ, ഇതിന് എത്രയോ വർഷം മുമ്പാണ് ഞങ്ങളത് ചെയ്തത്. വനിതാ അഡ്വക്കേറ്റ്മാർ മാത്രം വന്ന് അതിൽ അവർ വന്ന് വനിതകൾ മാത്രം ആ കുട്ടിയുടെ മൊഴിയെടുത്ത് പലതവണ സൈക്കോളജിക്കൽ ഇതെല്ലാം നടത്തി. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് പോലും നടക്കാത്ത വിധം വളരെ സുതാര്യമായി, വളരെ സത്യസന്ധമായി, കൃത്യമായിട്ട് അന്വേഷണം നടത്തിയൊരു കേസാണ് ആ പെൺകുട്ടി സഹിച്ചതിൻ്റെ. കാരണം ഞങ്ങളൊക്കെ വാസ്തവത്തിൽ നോക്കിയിരുന്നു, ഒരു 1.5 വർഷത്തോളം ആ പെൺകുട്ടി ഇവരുടെ തടവിലായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുനടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചവർ കൊടുത്തിരിക്കുന്ന പൈസ ഉണ്ടാകണമെങ്കിൽ തന്നെ അവർക്ക് ഒരു 6-7 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു മാടുകളെ പോലെ, നമ്മളൊരു ബ്രോയിലർ ചിക്കനെ പോലെ ഇവരെല്ലാം ഉപയോഗിക്കുകയായിരുന്നു ഇത്തരം ആൾക്കാർ. അപ്പോൾ ആ പീഡനം പുറത്തു കൊണ്ടുവരികയും അതിനുശേഷം എനിക്ക് തോന്നുന്നത് മറ്റൊരു ജഡ്ജിക്ക് തന്നെ, ചീഫ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജിക്ക് തന്നെ അതിൽ എനിക്കുണ്ടായ പീഡനങ്ങളെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസുകളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ശത്രുക്കൾ അത് എങ്ങനെയാണ് പിന്നീട് ഓരോ തലത്തിലും ഇങ്ങനെ
ഉപദ്രവിക്കാനും
നമ്മളെ എങ്ങനെങ്കിലും ട്രാപ്പ് ചെയ്യാനും ശ്രമിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇത് സാധാരണ നിലയിൽ എന്താ പറയുന്നത്, ഇതിന് നിൽക്കില്ല ഓഫീസർമാർ. കാരണം ഇത്രയധികം ശത്രുക്കളും അതും വളരെ പ്രബലരായ ശത്രുക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സർവീസിൽ തുടർന്ന് പോകാനായിട്ട്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊലരാത്തരും അവരുടെ കണ്ണിൻ്റെ മുന്നിലാണ് നടക്കുക. അപ്പോൾ എല്ലാ വീരന്മാരും മാന്യന്മാരും പകൽമാന്യന്മാരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് അവരുടെ ഒരു വലിയ എന്താണ് അവസരം അല്ലെങ്കിൽ കഴിവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ആ അറിവിൽ ഇപ്പം ഞാൻ അന്ന് ചെയ്തത് ഒരു എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് തെറ്റല്ല. ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും
സുപ്രീംകോടതി
ഇപ്പം സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് അതിന് യാതൊരു പ്രശ്നവുമില്ല. ഭർത്താവിന് പോലും കേസ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതിയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നാണക്കേട് ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ നിയമവിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യുന്നതല്ല. ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമപ്രകാരമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ അവരുടെ എന്താണ് മാന്യത നിലനിർത്താനായിട്ട് അറിയുകയാണെങ്കിൽ അതിന് അവരെ വാൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. ആ പോലീസ് ജീവിതം എന്ന സർവീസ് സ്റ്റോറി ഇനിയും 10,000-ക്കണക്കിന് വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.